അവന്റെ വലിയൊരു നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്.
നമ്മുടെ കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ചു എന്നുള്ളത്, അവൻ മരിച്ചവരുടെ ആദ്യഫലമായി പുനരുത്ഥാനം പ്രാപിച്ചു. കർത്താവിന്റെ മരണം മാത്രമല്ല, കർത്താവിന്റെ പുനരുത്ഥാനവും നിഴലിലുണ്ട്. ഇനിയും ഇതിന്റെ ശേഷം നമ്മൾ ഇപ്പോൾ വായിച്ചത് പെന്തക്കോസ് പെരുന്നാളിനെ കുറിച്ചാണ്. ഈ പെന്തക്കോസ് പെരുന്നാൾ നോക്കുക, ദൈവസഭയെ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ മഹത്വത്തിൽ ദൈവത്തിന് പ്രസന്റ് ചെയ്യുന്നതാണ് ഈ പെന്തക്കോസ് പെരുന്നാളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടപ്പം എടുക്കുവാൻ പറഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച അല്പമായി നമ്മളത് ഓർത്തു. ഈ രണ്ടപ്പം രണ്ട് കൂട്ടരെയാണ്, ഒന്ന് യഹൂദനെയും ഒന്ന് യവനനെയും, അല്ലെങ്കിൽ ജാതികളെയും യഹൂദന്മാരെയും ഒന്നിച്ച് ചേർത്ത് യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ദൈവത്തിന് മുമ്പാകെ കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ ആ പദ്ധതിയുടെ മനോഹരമായ ചിത്രമാണ്. ഈ പെന്തക്കോസ് പെരുന്നാളിന് ബൈബിളിൽ വേറെ പേരുകളുമുണ്ട്. ആ പേരുകളൊക്കെ പഠിക്കുവാനായിട്ട് കഴിയും. പുറപ്പാട് 23:16 വാക്യത്തിൽ കൊയ്ത്തു പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊയ്ത്തു പെരുന്നാൾ, ദ ഫീസ്റ്റ് ഓഫ് ഹാർവസ്റ്റ്, Exodus 23:16, കൊയ്ത്തു പെരുന്നാൾ അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ഹാർവസ്റ്റ്. കാരണം ആദ്യത്തെ കറ്റ കൊണ്ടുവന്നു, അതിനുശേഷമുള്ള കൊയ്ത്തിൽ നിന്നെടുത്ത ഫലത്തിൽ നിന്നാണ് അവർ ഈ ആദ്യത്തെ രണ്ടപ്പം അല്ലെങ്കിൽ ബേക്കിയത് കൊണ്ടുവന്ന ദൈവസന്നിൽ അർപ്പിക്കേണ്ടത്. നമുക്കിനിയും അതോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. കർത്താവിൻ്റെ മരണം, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ വരച്ചു കാണിച്ച പെസഹ പെരുന്നാളിനെ കർത്താവിൻ്റെ മരണത്താൽ വാസ്തവത്തിൽ അത് നിവൃത്തിയായി. നമ്മൾ കർത്താവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ കാണാം, തിരുവചനത്തിൽ നിവൃത്തിയാവും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. ഓരോ വാക്കുകളും നിവർത്തിച്ചുകൊണ്ട് പുത്രൻ പെസഹ പെരുന്നാളിൻ്റെ ആ ദിവസത്തെ ആദരിച്ചപ്പോൾ പിതാവായ ദൈവം പുത്രനെ കല്ലറയിൽ നിന്ന് വാസ്തവത്തിൽ പുനരുദ്ധാനം പ്രാപിപ്പിക്കുമ്പോൾ മരിച്ചവരുടെയിൽ നിന്ന് ആദ്യഫലമായിട്ട് ദൈവപുത്രനെ പിതാവ് ഉയർത്തി. പുത്രൻ ആ ദിവസത്തെ ആദരിച്ചു. പിതാവ് ആദ്യഫല കച്ചയായിട്ട് ദൈവത്തിന്റെ പുത്രനെ ഉയർത്തിയപ്പോൾ ആ ദിവസത്തെ ആദരിച്ചു. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പെന്തക്കോസ് ദിവസം വാസ്തവത്തിൽ ആ പഴയ നിയമത്തിൽ കൽപ്പിച്ചു പോലെ ആദരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മോടുകൂടെ വസിച്ച് ദൈവത്തിന്റെ വലിയ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് അവസാനിക്കുന്നത് ഒരു കാഹള പെരുന്നാളുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഈ പെന്തക്കോസ് പെരുന്നാള് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആദ്യത്തെ കറ്റയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ ചിന്തിച്ചു ആദ്യഫല കറ്റയുടെ പെരുന്നാൾ, ദ ഫീസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. എന്നാൽ വീണ്ടും യാക്കോബ് 1:18 വായിക്കുമ്പോൾ ദൈവസഭയെ കുറിച്ച് പറയുന്നുണ്ട്, നാം അവന്റെ സൃഷ്ടിയിൽ ഒരു വിധത്തിൽ ആദ്യ ഫലമാണ്. യേശു ക്രിസ്തു ആദ്യ ഫലമാണ്, അല്ലെങ്കിൽ ഈസ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. എന്നാൽ നമ്മെ കുറിച്ചും പറയുന്നു, നാം ഒരു വിധത്തിൽ ആദ്യ ഫലമാണ്. ആദ്യത്തെ ഫലമാണ് വാസ്തവത്തിലൂടെ കൊണ്ട് കൊടുത്തത്. അതുപോലെ തന്നെ ആദ്യം കൊയ്തെടുത്തതിൽ നിന്നാണ് ദൈവസഭയെ പ്രതിനിധിക്കുന്ന ഈ രണ്ടപ്പവും കൊണ്ട് കൊണ്ടുവരുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് ദൈവസഭയെ ഒരു വിധത്തിൽ ആദ്യ ഫലമാണെന്ന് പറഞ്ഞത്? ആദ്യ ഫലം കൊണ്ടുവരുമ്പോൾ വീണ്ടും ദൈവത്തിന് ഫലമെടുക്കാനുണ്ടെന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല സഭയ്ക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ആദ്യജാതന്മാരുടെ സഭ. സമയമുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയം എടുക്കാം. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയെന്ന് കർത്താവിന്റെ സഭയെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു വിധത്തിലൂടെ ചിന്തിക്കുക, ദൈവസഭ ആദ്യ ഫലമാകുമ്പോൾ ഇനിയും ദൈവം വലിയൊരു വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാലയളവിൽ ഇന്റർവെൽ പീരീഡിൽ, അതായത് കൊയ്ത്തിന്റെ കാലയളവിൽ, ലോകത്തിന്റെ നാനാ കോണിൽ നിന്ന് ദൈവം ഒരു വലിയ സമൂഹത്തെ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം തീടന കാലഘട്ടത്തിൽ വീണ്ടും ഒരു വലിയ കൊയ്ത്ത് നടക്കുന്നുണ്ട്. ആർക്കും എണ്ണിക്കൂടാത്ത പുരുഷാരം ദൈവത്തിൻ്റെതായിത്തീരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സഹസ്രാബ്ദ വാഴ്ചയിൽ ദൈവത്തിന് വീണ്ടും വലിയൊരു കൊയ്ത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ ഭൂമിയിൽ വീണ്ടും ദൈവം വലിയൊരു സമൂഹത്തെ, മുഴുവൻ ജനത്തെയും തന്നേതാക്കി തീർക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് അനേക ജനത്തെ എടുക്കുവാനുണ്ട്. ദൈവസഭയെ കുറിച്ച് പറയുന്നു, നാം ഒരു വിധത്തിൽ ആദ്യ ഫലമായി മാറി. യേശു ക്രിസ്തു ആദ്യ ഫലമാണ്, ആദ്യത്തെ കറ്റയാണ്. ആദ്യ ഫലം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒബ്ടൈനബിൾ ആൻഡ് ദ ബെസ്റ്റ് ഫ്രൂട്ട്, നോക്കുക, ഏറ്റവും നല്ലത് എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ദൈവസഭയാണ് ദൈവിക പദ്ധതിയിൽ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ദിവസം ചിന്തിക്കുകയുണ്ടായി, ന്യായപ്രമാണം വരുവാനിരുന്ന നന്മയുടെ നിഴലാണെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇറ്റ് വാസ് ദ ഷാഡോ ഓഫ് കമ്മിങ് ഗുഡ് തിങ്. ഈ പഴയ നിയമ സകല ആചാര അനുഷ്ഠാനങ്ങളും അത് കാണിച്ചുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് ദ ഷാഡോ ഓഫ് കമ്മിങ് ഗുഡ് തിങ്, വരുവാനിരിക്കുന്ന നന്മയുടെ നിഴലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാന ശേഷം വാസ്തവത്തിൽ ദൈവസഭ അനുഭവിക്കുന്ന നന്മ പോലെ ഒരു നന്മയും ഒരു യുഗത്തിലും ആരും അനുഭവിച്ചിട്ടില്ല. നമ്മളാണ് ഏറ്റവും നന്മ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ വിധത്തിൽ നോക്കുക, ദ ബെസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് അവൈലബിൾ ഫ്രൂട്ട് നമ്മളാണെന്നുള്ളത് ചിന്തിക്കുന്നതിന് ഇതില്ല. ഇനി നമുക്ക് ഇതിന്റെ ഡേറ്റ് നോക്കാം. നമ്മൾ പഠിച്ചപ്പോൾ ഓർത്തല്ലോ, പെസഹ അറുത്തത് പഴയനി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ വാസ്തവത്തിൽ പെസഹ അറുക്കുന്ന കൃത്യസമയത്താണ് കർത്താവ് പ്രാണനെ വിട്ടതെന്ന് കണ്ടു. മാത്രമല്ല കർത്താവിന്റെ പുനരുത്ഥാനം നമ്മൾ പഠിച്ചു. ശബത്ത് കഴിഞ്ഞ പിറ്റേനാൾ ആദ്യത്തെ പച്ച നീരാജന ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ യേശു ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചതും ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസമാണ്. ഇനി പെന്തിക്കോസ് ദിവസത്തെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് ആ തിരുവചനത്തിലേക്ക് നോക്കാം, ബൈബിൾ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. ലേവ്യാപുസ്തകം 23:11 നോക്കിയാട്ടെ. 11-ാം വാക്യത്തിലെ ആദ്യ പല കറ്റ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കാണിക്കുന്ന കാര്യമാണ് 11-ാം വാക്യത്തിൽ വായിക്കുന്നത്.
നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധി നീരാജനം ചെയ്യണം.
യെസ്, കഴിഞ്ഞ ദിവസം ഇല്ലാത്തവർക്കും മനസ്സിലാക്കാൻ ഈസിയാണ്. ആദ്യത്തെ കറ്റ ശബത്തിന്റെ പിറ്റേന്നാൾ നീരാജനം ചെയ്യണം. ഇതിന്റെ പൊരുള് ശബത്ത് കഴിഞ്ഞ പിറ്റേ ദിവസമാണ് കർത്താവ് പുനരുത്ഥാനം പ്രാപിക്കുന്നത്, ഞായറാഴ്ച രാവിലെയാണ്. ഇനിയും അത് തൊട്ടുള്ള ദിവസം നോക്കാം, അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇതിനോടുള്ള ബന്ധത്തിലാണ് ഇനി 16-ാം വാക്യം വരുന്നത്.
ഈ ഏഴാമത്തെ ശബത്തിന്റെ പിറ്റേനാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം.
15-ാം വാക്യം ഉണ്ട്, verse 15 also.
ശബത്തിന്റെ പിറ്റേനാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിന്റെ പിറ്റേനാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം.
11-ാം വാക്യത്തിൽ നമ്മൾ ഓർത്തു, ശബത്തിന്റെ പിറ്റേനാൾ ആദ്യത്തെ കറ്റ നീരാജനം ചെയ്യണം. അത് കർത്താവിന്റെ പുനരുത്ഥാനത്തെ കാണിച്ചു. ഇനിയും അടുത്ത ഉത്സവത്തെ കുറിച്ച് ശ്രദ്ധിച്ചോണം. 15-ാം വാക്യം നോക്കട്ടെ. ശബത്തിന്റെ പിറ്റേനാൾ മുതൽ, അതായത് ഇവിടെ എടുത്തു പറഞ്ഞു, നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. അപ്പൊ 7 ശബത്ത് തികയണമെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞു? 49 days. അടുത്തത് 7-ാമത്തെ ശബത്തിന്റെ പിറ്റേനാൾ, അതായത് 50th day, 50-ാം ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം കൊണ്ടുവരണം. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീക്കിൽ വിവർത്തനം ചെയ്യാത്ത ഒരു പദമാണ്. നമ്മൾ ഇവിടെ പെന്റാ കോണർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പെന്റാ കോണർ, പെന്റകൾ എന്ന് പറഞ്ഞാൽ പെന്റ 5 എന്നാണ്. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50th day എന്നേ ഉള്ളൂ. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50th day. അത് ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത ഒരു പദമാണ് പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശബത്തിന്റെ പിറ്റേന്നാൾ 50 ദിവസം എണ്ണി. അപ്പോൾ പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50th day എന്നാണ്. പക്ഷെ 50th day എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് നോക്കി, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കറ്റ കൊണ്ടുവന്നിട്ട് 7 ശബത്തിനെണ്ണം, 7-7 49, അതിന്റെ പിറ്റേ ദിവസം 50-ാമത്തെ ദിവസം പുതിയ ധാന്യം കൊണ്ട് 2 അപ്പം അവിടെ കൊണ്ടുവരാൻ ദൈവം ആവശ്യപ്പെട്ടു. അപ്പോൾ പെന്തക്കോസ് വാസ്തവത്തിൽ 50th day എന്ന് പറയുന്ന ഒരു പദമെന്നേ ഉള്ളൂ, അല്ലാതെ അതിന് വേറെ യാതൊരു ആവശ്യവുമില്ല, അർത്ഥവുമില്ല 50th day. അപ്പോൾ ഈ 50-ാം ദിവസം ഇവിടെ നമ്മൾ കണ്ടു അവർ ഉത്സവം ആചരിക്കേണ്ട ദിവസമാണ്. എന്നാൽ ഇനി നമുക്ക് തിരുവചനത്തിൽ അതിന്റെ പൊരുളൊന്ന് ശ്രദ്ധിക്കാം, അപ്പോസ്തലപ്രവൃത്തികളിലേക്ക് കടന്നു വരാം. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിവസം ഏതാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. Acts 2:1. പെന്തക്കോസ് നാൾ വന്ന ദിവസം ഇല്ലേ, മലയാളത്തിൽ എങ്ങനെയാണത്?
വന്നപ്പോൾ.
ഇംഗ്ലീഷ് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. When the day of Pentecost was fully come. ദൈവാത്മാവ് അത് എംഫസൈസ് ചെയ്തിരിക്കുകയാണ്. പെന്തക്കോസ് ദിവസം സമ്പൂർണമായി എത്തിയപ്പോൾ താഴോട്ട് സംഭവിച്ച നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദിവസമാണ്. ഇനി നമുക്ക് ഇതിന്റെ ആക്ഷരികമായ പൊരുളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ കർത്താവ് മരിച്ച പുനരുദ്ധാനം കഴിഞ്ഞ് കൃത്യം 50 ദിവസം കഴിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. കണക്കൊന്ന് നോക്കാം നമുക്ക്. കർത്താവിന്റെ പുനരുദ്ധാന ശേഷം കർത്താവ് ഈ ഭൂമിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 40 ദിവസം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ Acts 1:2 അറിയാൻ വയ്യാത്തവരൊന്ന് ശ്രദ്ധിച്ചോ. Acts 1:2, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിക്കുന്ന അനേക ദൃഷ്ടാന്തങ്ങളെ അവർക്ക് കാണിച്ചു കൊടുത്തു. കർത്താവ് മരിച്ച് പുനരുദ്ധാനം പ്രാപിച്ചു. ആദ്യത്തെ കറ്റ നീരാജനം ചെയ്തിട്ട് 40 ദിവസം കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, 40 days. അതിനുശേഷം കർത്താവ് പറഞ്ഞ വാക്ക് 4-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യം.
അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കും, അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം.
യെസ്, ഇവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം. അതിന്റെ ശേഷം നമ്മൾ വായിക്കുന്നു, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയാണ്. 40-ാം ദിവസം കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവര് യെരുശലേമിൽ പോയി കാത്തിരുന്നു. എത്ര ദിവസം കാത്തിരുന്നു? ഇവിടെ പറഞ്ഞിട്ടില്ല എത്ര ദിവസം കാത്തിരുന്നെന്ന്. പക്ഷെ നമുക്കത് കണക്കാക്കാൻ പഠിക്കുവാൻ കഴിയുന്നത് 2-ാം അധ്യായത്തിന്റെ 1-ാം ദിവസമാണ്. കാരണം നമുക്കറിയാം, ചരിത്രത്തിൽ യേശുക്രിസ്തു ആക്ഷരികമായി ആദ്യ പല കറ്റ നീരാജനം ചെയ്യുന്ന പുനരുദ്ധാനം പ്രാപിച്ചു. ഈ പുനരുദ്ധാനം പ്രാപിച്ച ശേഷം അവൻ 40 ദിവസം കാത്തിരുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചു, When the day of Pentecost was fully come എന്ന് പറയുമ്പോൾ കർത്താവ് 40 ദിവസം ഭൂമിയിൽ ജീവിച്ച് കാണിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്തിട്ട് എത്ര ദിവസം കൂടെ അവർ കാത്തിരുന്നിട്ടുണ്ട്? 10 ദിവസം കൂടെ. കൃത്യം ഈ 10 ദിവസം കൂടെ കാത്തിരുന്നപ്പോഴാണ് പെന്തക്കോസ്ത് ദിവസം എത്തിയത്. ദ ഡേ ഓഫ് പെന്തക്കോസ്ത് ഹാസ് ഫുള്ളി കം. അന്ന് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇവിടെ ഈ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു കാത്തിരിക്കാൻ, ക്ഷമിക്കണേ ഞാൻ പറയുമ്പോൾ, ശിഷ്യന്മാരോട് കാത്തിരിക്കാൻ പറഞ്ഞു. എവിടെ കാത്തിരിക്കാനാണ് പറഞ്ഞത്? യെരുശലേമിലെ. നമ്മൾ നോക്കണം, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് യേശുക്രിസ്തു ബേതലഹേമിലാണ് ജനിച്ചത്, വേറെ എങ്ങും ജനിച്ചില്ല. കാരണം അതിന് പ്രാധാന്യമുണ്ട്. ബേതലഹേമേ, യഹൂദ സഹസ്രങ്ങളിൽ നീ ഒട്ടും ചെറുതല്ല. ഇസ്രായേലിൻ്റെ അധിപതിയായവൻ നിന്നിൽ നിന്ന് പുറപ്പെടണം, ജനിക്കണമെന്നുള്ളത് മീഖാ പ്രവാചകൻ മുതലായവർ പ്രവചിച്ചിട്ടുണ്ട്. കർത്താവ് അവിടെ ജനിക്കുള്ളൂ, വേറെ എങ്ങും ജനിക്കില്ല. നോക്കുക, രാഷ്ട്രീയമായിട്ടുള്ള സംഗതികളൊക്കെ എത്രയോ ഉരുത്തിരിഞ്ഞാണ് കർത്താവ് വാസ്തവത്തിൽ ആ ബേതലഹേമിൽ ജനിച്ചെന്നുള്ളത് നമ്മൾ ഓർക്കണം. അഗസ്റ്റോസ് സീസറിൻ്റെ കൽപ്പന പ്രകാരം സെൻസസ് എടുക്കേണ്ട സമയം വരികയും അങ്ങനെ ഗർഭിണിയായ മറിയ അവിടെ ചെന്ന് നോക്കുക, ദൈവത്തിൻ്റെ ഓവർറൂളിംഗ് ആണ് അത് മുഴുവൻ. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് യെരുശലേമിൽ ഇറങ്ങി വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. വേറെ ഒരിടത്തും ഇരിക്കില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, ശിഷ്യന്മാർ ഗലീലയിൽ പോയി കാത്തിരുന്നാലും പരിശുദ്ധാത്മാവ് അവിടെ വരില്ല. രണ്ട്, ശിഷ്യന്മാർ പലർക്കും ചിന്തയുണ്ട്, ഇവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ശരിയാണ്. പക്ഷെ ഇവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ല പരിശുദ്ധാത്മാവ് വന്നത്. ആര് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്? ചൂണ്ടിക്കാണിക്കാം, ശ്രദ്ധേയമായൊരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14, 14:16 വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 16. യോഹന്നാൻ 14:16.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും.
യെസ്, ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞതനുസരിച്ച് അവർ യെരുശലേമിൽ കാത്തിരിക്കുമ്പോൾ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിൽ ചെന്നു. ശിഷ്യന്മാരോട് പ്രാർത്ഥിച്ച് അവർ വിശുദ്ധിയിൽ കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല പരിശുദ്ധാത്മാവ് വന്നത്. അവർ ചോദിച്ചുകൊണ്ടുമല്ല. പക്ഷെ ആരാണ് ചോദിച്ചത്? ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് വായിച്ച ബ്രദറെ, 14 വാക്യത്തിന് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണം. 14:16. ഐ വിൽ പ്രേ ദ ഫാദർ, ഐ വിൽ ആസ്ക് ദ ഫാദർ, ആൻഡ് ഹി വിൽ സെൻഡ് യു അനദർ കംഫോർട്ടർ. ആരാണ് പ്രാർത്ഥിച്ചത്? കർത്താവാണ്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3rd day ഉയർത്തെഴുന്നേറ്റു, പിതാവ് അവന് നൽകിയ ദൗത്യം നിർവഹിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്തു. മാത്രമല്ല, പത്രോസിന്റെ പ്രസംഗം വീണ്ടും ശ്രദ്ധിച്ചാൽ പരിശുദ്ധാത്മാവ് ഇതിനു മുമ്പ് വരാതിരുന്നതിനൊരു കാരണമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കാം. പത്രോസിന്റെ പ്രസംഗത്തിൽ അത് കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 2rd chapter ഈ ഭാഗം യോഹന്നാൻ സുവിശേഷം 14 മാറ്റരുത്. അപ്പോസ്തലപ്രവൃത്തി നമുക്ക് നോക്കാം, അതിന്റെ 2:33 നോക്കാട്ടെ. പത്രോസിന്റെ പ്രസംഗം, അപ്പോസ്തലപ്രവൃത്തി 2:33.
അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു.
യെസ്, ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു. അപ്പൊ പിതാവിനോട് ആരാണ് ഇത് വാങ്ങിച്ചത്? കർത്താവാണ്. പിതാവിനോട് ആരാണ് പ്രാർത്ഥിച്ചത്? കർത്താവാണ്. ഇനി നമുക്ക് അതിന്റെ വേറെ രഹസ്യം നോക്കാം. യോഹന്നാൻ സുവിശേഷം തന്നെ എടുത്താട്ടെ, 7:30. യോഹന്നാൻ സുവിശേഷം 7:39. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7.
അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണെന്ന് പറഞ്ഞത്.
അടുത്ത ഭാഗം,
യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു.
കണ്ടോ, യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആത്മാവ് വരണമെങ്കിൽ എന്ത് സംഭവിക്കണമായിരുന്നു? തേജസ്കരിക്കപ്പെടണമായിരുന്നു. അപ്പം കർത്താവിൻ്റെ, നമ്മൾ വേറൊരു ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, യോഹന്നാൻ 17:5 ഒന്ന് വായിച്ചു നോക്കിയാൽ, മലയാളത്തിൽ നിൽക്കുന്ന ഇംഗ്ലീഷ് 7 മലയാളത്തിൽ 5 യോഹന്നാൻ 17:5. അവൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ പരിശുദ്ധാത്മാവ് വന്നില്ലേ?
ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നീ മഹത്വപ്പെടുത്തണമേ.
യെസ്, നോക്കുക, പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ അന്തിമ പ്രാർത്ഥന. നമ്മൾ മനസ്സിലാക്കണം, അവൻ തന്റെ മഹത്വം ഊരി വെച്ചിട്ടാണ് ഈ ഭൂമിയിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ കർത്താവിനെ തൊട്ടത്? എന്തുകൊണ്ടാണ് അവനോടൊത്ത് ഭക്ഷിച്ചത്, ഉറങ്ങിയതൊക്കെ? അവന്റെ മഹത്വം ഊരി വെച്ചു. വാസ്തവത്തിൽ ചരിത്രം പഠിച്ചാൽ ഈ മഹാഭാവ പരിഹാര ദിവസത്തിൽ നടക്കുന്ന ഒരു സംഭവം നമ്മൾ വായിച്ചാൽ നമുക്കതിന്റെ ആശയം മനസ്സിലാകും. ഇസ്രായേലിന്റെ മഹാഭാവ പരിഹാര ദിവസം അന്നത്തെ ശുശ്രൂഷകൾ പ്രധാനമായിട്ട് ചെയ്യുന്ന മഹാപുരോഹിതനാണ് ഇസ്രായേൽ മഹാപുരോഹിതൻ. ഇസ്രായേലിന്റെ മഹാപുരോഹിതനെ വാസ്തവത്തിൽ പണിനിയമത്തിൽ എടുക്കുന്നുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഞാൻ അതിന്റെ ക്ലാസ്സുകൾ ഏതൊരു കാലത്തെടുക്കാം. ഗാർമെന്റ് ഓഫ് ദ ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതന്റെ വസ്ത്രം. കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് അത് സാധിക്കും. ഈ പഴയ നിയമത്തിൽ മഹാപുരോഹിതന് വസ്ത്രം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മഹത്വത്തിനും അലങ്കാരത്തിനുമായിട്ട് വസ്ത്രം ഉണ്ടാക്കണം. ഇസ്രായേലിന്റെ മഹാപുരോഹിതന്റെ വസ്ത്രം നോക്കുക, ഇവിടെയൊക്കെയുള്ള ബ്രസ്റ്റ് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗോൾഡ് ത്രെഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കി 12 വജ്രങ്ങളാണ് നെഞ്ചത്ത്. തോളിൽ രണ്ട് വജ്രം, തങ്കം കൊണ്ടുള്ള നെറ്റിപ്പട്ടം, സ്വർണമണികളും മാതളപ്പഴങ്ങളും, നൂലുകൊണ്ടുള്ള മാതളപ്പഴങ്ങളും, ഏഫോവൊക്കെ കെട്ടി, നീല വസ്ത്രം. ഇങ്ങനെ ഇവരുടെ മഹാപുരോഹിതനെ കണ്ടാൽ ഭയങ്കര രസമാണ്. അവൻ്റെ അലങ്കാരത്തിനും മഹത്വത്തിനുമായി സൃഷ്ടിക്കപ്പെട്ട വസ്ത്രമാണ്, എടുത്തു പറഞ്ഞിട്ടുണ്ട് അലങ്കാരത്തിനും മഹത്വത്തിനും. കാരണം ഈ മഹാപുരോഹിതൻ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തുവിൻ്റെ നിഴലാണ്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവ വരുവാനിരുന്ന നന്മയുടെ മഹാപുരോഹിതനായി വന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇസ്രായേലിൻ്റെ ജനങ്ങൾ ഈ മഹാപുരോഹിതനെ കാണുമ്പോൾ അവർ ത്രില്ലാണ്. അവൻ്റെ വസ്ത്രവും അവൻ്റെ മഹത്വവും അവൻ്റെ തേജസ്സൊക്കെ അങ്ങോട്ട് അണിഞ്ഞ്, ഈ ഡയമണ്ടും ഗോൾഡ് ഈ വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് ഇവൻ വാസ്തവത്തിൽ ജനത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന കാണുമ്പോൾ ആളുകൾക്ക് ത്രില്ലാണ്. പക്ഷെങ്കിൽ ഈ ഒരു വർഷത്തെ ജീവിതം എടുത്താൽ ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ ഈ ഒരൊറ്റ ദിവസം മാത്രമേ ആ വസ്ത്രം മാറ്റിവെച്ചിട്ട് സൂക്ഷിക്കുകയുള്ളൂ, മഹാപാപപരിഹാര ദിവസം. അന്ന് മാത്രമേ തനിക്ക് അലങ്കാരത്തിന് മഹത്വത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട വസ്ത്രം മാറ്റിവെക്കുകയുള്ളൂ. ആ മഹത്വത്തിൻ്റെ അലങ്കാരത്തിനുള്ള വസ്ത്രമെല്ലാം മാറ്റിവെച്ചിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട്, പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച്, പഞ്ഞിനൂൽ കൊണ്ടുള്ള തലപ്പാവ് കെട്ടി ഇസ്രായേൽ മഹാപുരോഹിതൻ ഈ മഹാപാപപരിഹാര ദിവസം അന്ന് വെറും പഞ്ഞിനൂൽ ലിനൻ കൊണ്ടുള്ള വസ്ത്രമാണ്, ഈവൻ കാൽച്ചട്ട വരെ ലിനൻ കൊണ്ടുള്ളതാണ്, ഫൈൻ ലിനൻ, വൈറ്റ് ലിനൻ, കോട്ടൺ. എന്തിനാണ് അത് അങ്ങനെ പഴയ നിയമത്തിൽ കൽപ്പിച്ചാക്കിയെന്നറിയാമോ? ഈ മഹാപാപപരിഹാര ദിവസം നമ്മളൊന്ന് ആലോചിച്ച്, അലങ്കാരത്തിനും മഹത്വത്തിനുള്ള വസ്ത്രം ഊരി വെച്ചിട്ട് വെറും ഒരു സാധാരണക്കാരൻ ധരിക്കുന്ന ആ പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചാണ് സൂക്ഷിക്കുന്നത്. അർത്ഥം മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ഇറങ്ങി വരുമ്പോൾ, പാപത്തിന് പരിഹാരം വരുത്താൻ ഇറങ്ങി വരുമ്പോൾ, അവൻ സകല മഹത്വത്തിനുള്ള വസ്ത്രം ഊരി വെച്ചിട്ട് വെറും പഞ്ഞിനൂൽ ധരിച്ച് ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നു. അവൻ ഈ ശുശ്രൂഷ അവസാനിപ്പിച്ച് കഴിഞ്ഞ ഉടൻ ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ ആ മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കുവാൻ. നമ്മുടെ കർത്താവിന്റെ അന്തിമ പ്രാർത്ഥന ഉണ്ടോ? യോഹന്നാൻ 17:5, പിതാവേ ലോകസ്ഥാപനത്തിനു മുമ്പേ എനിക്ക് ഇതിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. അവൻ തന്റെ മഹത്വം ഊരി വെച്ചിട്ട് ഇറങ്ങി വന്നു, അവന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചു. പത്രോസ് രേഖപ്പെടുത്തി ഓർക്കണം, ക്രിസ്തു യേശു ക്രിസ്തു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകിയാൽ പരിശുദ്ധാത്മാവ് വന്നില്ല. ഇനിയും പഴയ ചരിത്രം പഠിച്ചു നോക്കിയാൽ, പഴയ നിയമ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രാജാക്കന്മാർ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. എസ്തറിന്റെ പുസ്തകം നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും. രാജാക്കന്മാർ തോണിക്കറിയും, ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാം, രാജാക്കന്മാരുടെ ബർത്ത്ഡേ വരുമ്പോഴൊക്കെ അറിയാമല്ലോ അല്ലേ. രണ്ട് കാര്യം സംഭവിക്കും രാജാക്കന്മാർ സിംഹാസനത്തിൽ ഏറുമ്പോൾ. ഒന്ന്, തടവിൽ കിടക്കുന്ന അനേകർക്ക് വിടുതൽ കൊടുക്കും. ഇന്ത്യയിലും ഉണ്ടെന്ന് തോന്നുന്നില്ലേ, ഇങ്ങനെ രാജാക്കന്മാരൊക്കെ ഈ ജയിലിൽ കിടക്കുന്ന ചിലരെയൊക്കെ തുറന്നു കൊടുക്കും. രണ്ട്, അന്ന് രാജകീയ പ്രൗഢിക്കനുസരിച്ച് സമ്മാനങ്ങൾ കൊടുത്തയക്കും, പ്രസൻസ്. നമ്മുടെ കർത്താവ് മഹത്വത്തിൽ അവൻ സിംഹാസന പിതാവ് പുത്രനോട് പറയുകയാണ്, നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. കർത്താവിനെ വലത്തുഭാഗത്തിരുത്തിയപ്പോൾ വാസ്തവത്തിൽ അവനെ മഹത്വത്തിലേക്ക് വീണ്ടും അവൻ്റെ മഹത്വത്തിലേക്ക് അവനെ കൈക്കൊള്ളുകയാണ്. കൈക്കൊണ്ടപ്പോൾ ഇത് രണ്ട് സംഭവിച്ചു. ഒന്ന്, അവൻ്റെ രാജകീയ പ്രൗഢിക്കനുസരിച്ച് സമ്മാനങ്ങൾ കൊടുത്തോട്ടു. നമുക്ക് ആദ്യം തന്ന സമ്മാനം എന്തുവാണ്? പരിശുദ്ധാത്മാവ്. രണ്ട്, യെശയ്യാപ്രവചനം 61 വായിക്കുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ ദൗത്യം, ബദ്ധന്മാർക്ക് വിടുതൽ. പാപത്തിൻ്റെ ചങ്കലയിൽ ബന്ധിക്കപ്പെട്ടിരുന്ന നമുക്കൊക്കെ എന്ത് സംഭവിച്ചു? അനേക ബദ്ധന്മാർക്ക് വിടുതൽ കിട്ടി, ഫ്രീഡം. കർത്താവ് നമ്മളിവിടെ ഓർത്തുകൊണ്ടിരുന്നത്, കർത്താവ് മഹത്വത്തിൽ അവൻ വീണ്ടും തേജസ്കരിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവനെ അയച്ചു തരികയും അനേക ബദ്ധന്മാർക്ക് വിടുതൽ ഉണ്ടാകുകയും ചെയ്തു. നമുക്കിനി ഈ വിഷയം എന്തോക്കാം? യോഹന്നാൻ 14:16 നോക്കിയാട്ടെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് യോഹന്നാൻ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനം എന്നേക്കും നിങ്ങളോടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഈ വാക്ക് അല്പം പഠിക്കാനുള്ള ഒരു വാക്കാണ്, ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുതിയ നിയമം എഴുതിയിരിക്കുന്ന ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ മറ്റൊന്നെന്നുള്ളതിന് രണ്ട് പദം ഉപയോഗിച്ചിട്ടുണ്ട്, ആലോസ് എന്നും ഹെട്രോസ് എന്നും പറഞ്ഞ രണ്ട് പദമുണ്ട്. ആലോസ് എന്നും ഹെട്രോസ് എന്നും, ഈ രണ്ട് പദത്തിൻ്റെയും അർത്ഥം മറ്റൊന്നാ. പക്ഷെങ്കിൽ ആലോസ് എന്ന് ഉപയോഗിച്ചാൽ അനദർ ഓഫ് എക്സാക്ട്ലി സെയിം കൈൻഡ്, ഹെട്രോസ് എന്ന് പറഞ്ഞാൽ അനദർ കൈൻഡ് ബട്ട് നോട്ട് ഓഫ് എക്സാക്ട്ലി സെയിം, ഇറ്റ് വിൽ ബി ലിറ്റിൽ ഡിഫറെൻ്റ്, ഹെട്രോസ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആലോസ് എന്നുള്ള പദമാണ്. കർത്താവ് പറഞ്ഞ വാക്ക് ഇനിയൊന്ന് എന്ത് ചോദിക്കേ, നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥൻ, ആലോസ് എന്നുള്ള പദം ഇവിടെ ഉപയോഗിച്ചപ്പോൾ എക്സാക്ട്ലി ഓഫ് ദ സെയിം കൈൻഡ്. കർത്താവ് പറയുകയാണ് എനിക്ക് പകരമായിട്ട് എന്നെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു ആത്മാവിനെ നിങ്ങൾക്ക് തരും, എക്സാക്ട്ലി ഓഫ് ദ സെയിം കൈൻഡ്. നമ്മളത് കുറച്ചുകൂടെ മനസ്സിലാകും. നമ്മളെ റോമലഹനത്തില് 8:9 ആത്മാവിന് കൊടുത്തിരിക്കുന്ന പേര് നോക്കിയാട്ടെ, പരിശുദ്ധാത്മാവിന് കൊടുത്ത പേര് നോക്കിയാട്ടെ.
നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവിനാണ് അവൻ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ.
ക്രിസ്തുവിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ദ സ്പിരിറ്റ് ഈസ് ഓഫ് ദ എക്സാക്ട്ലി സെയിം കൈൻഡ്. ക്രിസ്തുവിൽ വസിച്ച ക്രിസ്തു തന്നെ എക്സാക്ട്ലി ഓഫ് ദ സെയിം കൈൻഡ്. അലോസ്, മറ്റൊരു കാര്യസ്ഥൻ, എന്നെ പോലെ തന്നെ ഇരിക്കുന്ന അതേ സ്വഭാവമുള്ള മറ്റൊരു കാര്യസ്ഥൻ, എക്സാക്ട്ലി ഓഫ് ദ സെയിം കൈൻഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ്. അത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരുവനിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്ന് പ്രകടമാകുന്ന ആത്മാവ് എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ സ്വഭാവം. അതാണ് ആത്മഫലം എന്ന് പറഞ്ഞാൽ. ഈ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിന്റെ ഫലം. ക്ഷമിക്കണേ, ഞാൻ പറയുമ്പോൾ ഞാൻ ആർക്കും വിരോധമല്ല, ഒന്നുമല്ല. ഇന്ന് ലോകം മുഴുവൻ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടിയാണ്. ഇറ്റ്സ് ഫോർ ദ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്. കരിഷ്മ എന്ന വാക്കിന്റെ അർത്ഥം ഗിഫ്റ്റ് എന്നാണ്. ഇന്ന് ലോകത്ത് മുഴുവൻ ബഹളം നടക്കുന്ന എന്തുവാ? ഈ ഗിഫ്റ്റിന് വേണ്ടിയാണ്. ഗിഫ്റ്റ് എല്ലാവർക്കും ഒരുപോലെ അല്ല, ഒരുപോലെ കൊടുക്കത്തുമില്ല. പക്ഷെങ്കിൽ എല്ലാവരിലും മറ്റൊന്ന് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയാമോ? ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഇറ്റ്സ് നോട്ട് ദ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ് ദറ്റ് ഗോഡ് ഈസ് സീക്കിംഗ്, but he is seeking the fruit of the spirit from the life of every believer. ella vishwasiyude jeevithathil ninnu aathmavinte phalam undaagan devu aagrahi aathmavinte krupavarangalalla krupavaram than ichikkum pole odarathinu vidichu kodukkiya enikku chalappam devanum padipikkan oru kalivu kaanum verraakku prasanikkan kaanum verraakku daanam cheyvan kaanum angane valare adhigam krupavarangal undu adu namakku vyathyasamayittu tharunu adagonde ippa enikkoru krupavarangal undu njan mattoraalil ninnu vere keriyaalannum alla. ഒരു ശരീരത്തിന് പല അവയവങ്ങളുള്ളപ്പോൾ ഏതെങ്കിലും അവയവത്തിന് പറയാനൊക്കെയോ ഞാൻ ആ വലിയവൻ പറയാനൊക്കെയോ പറയാനൊക്കെ ഇല്ല. അത് തന്നെയാണ് തിരുവേനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവസഭയുടെ ആത്മീയവർദ്ധനയ്ക്കായിട്ട് വ്യത്യസ്ത കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ഫോർ സെർവിങ്. പക്ഷേ ഫ്രൂട്ട് എന്ന് പറയുന്നത് ദൈവം നമ്മളിൽ വളർത്തുവാൻ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഗിഫ്റ്റ് തന്നിരിക്കുന്നത് തന്നെ ഫ്രൂട്ട് ഉണ്ടാക്കാൻ. ഗിഫ്റ്റ് തന്നിരിക്കുന്നത് ഈ കഴിവുകൾ കൃപാവരങ്ങൾ ദൈവം എന്തിനാണ് തന്നിരിക്കുന്നത്? വാസ്തവത്തിൽ ആത്മീയ ഫലങ്ങൾ ഉളവാക്കാനാണ്. പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷ വാസ്തവത്തിൽ വിശുദ്ധന്മാരിൽ ആത്മാവിന്റെ ഫലങ്ങൾ ഉളവാക്കുകയാണ്. കർത്താവിന്റെ ദിവ്യമായ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുകയാണ്. ഇത് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ ഓർക്കാറുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പം നമുക്ക് എത്ര കാര്യസ്ഥന്മാരുണ്ടെന്നറിയാമോ? ഒന്നൊക്കെ ആലോചിച്ചേ, രണ്ട് കാര്യസ്ഥന്മാര്, ഒരു കാര്യസ്ഥൻ സ്വർഗത്തില് പിതാവിന്റെ വലത്തുഭാഗത്ത്. ഒന്നിയ മോഹനാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യേശു എന്ന് അവിടെ ഉണ്ടല്ലോ. എടുത്ത വാക്യം പരിചയമില്ലാത്തവർക്ക് ഉണ്ടെന്ന് വായിച്ചേക്കാം. ഒന്നിയ മോഹനാൻ 2:1, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എഴുതുന്നു. പാപം ചെയ്തെങ്കിലോ നീതിമാന യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കലുണ്ട്. രണ്ട്, ഭൂമി നമുക്കൊരു കാര്യസ്ഥൻ, അത് പരിശുദ്ധാത്മാവ്. അപ്പൊ പുത്രനും പരിശുദ്ധാത്മാവും. ഞാൻ സാധാരണ പറയും, പണ്ടത്തെ കാലത്തൊക്കെ വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ കാര്യസ്ഥന്മാർ കാര്യം നടത്താൻ. ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പൊ നമ്മളൊക്കെ ആരാ? നമ്മളൊക്കെ ഓരോരുത്തർക്കും രണ്ട് കാര്യസ്ഥന്മാർ. അതും ആരാ കാര്യസ്ഥന്മാര്? തൃത്വത്തിൽ രണ്ടാമനും തൃത്വത്തിൽ മൂന്നാമനും. പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കാര്യസ്ഥന്മാരാണെന്നാണ് ദൈവനം പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് പരിശുദ്ധാത്മാവും കർത്താവും. അപ്പൊ നമ്മൾ വിലയുള്ളവരാണോ? യെസ്. നമ്മുടെ വിലയൊന്നും ഇന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒരിക്കലും അറിയും നമ്മൾ ആരാണെന്നും. നമ്മൾ പോലും നമ്മുടെ വില മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇന്നും വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെ നമുക്ക് നോക്കാം. ഇത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നോക്കാം യോഹന്നാന്റെ സുവിശേഷം 14:16.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക്.
എത്ര നാൾ ഇരിക്കേണ്ടതിന്? എന്നേക്കും ഇരിക്കേണ്ടതിന്. വാക്ക് ശ്രദ്ധിക്കണം. പഴയ നിയമ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഇരുന്നില്ല. പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ശിംശോനിൽ പരിശുദ്ധാത്മാവ് വന്നു, ശൗലിൽ പരിശുദ്ധാത്മാവ് വന്നു, ദാവീദിൽ പരിശുദ്ധാത്മാവ് വന്നു. ദാവീദ് പാപം ചെയ്തപ്പോൾ പ്രാർത്ഥിച്ചു, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ശിംശോനെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി, ശൗലിനെ പരിശുദ്ധാത്മാവ് വിട്ടുപോയി. പഴയ നിയമത്തിൽ ദൈവത്തിന് ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ പരിശുദ്ധാത്മാവ് വരികയും പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവരെ വിട്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമ്മൾ നോക്കുക, ഇവിടം തൊട്ടുള്ള അനുഗ്രഹം എന്താണെന്നറിയാമോ? എന്നേക്കും നിങ്ങളോട് കൂടെ. ഞാൻ ആ വാക്കൊന്നുകൂടെ ഒന്ന് തെളിയിച്ചു തരാം. എഫേഷ്യൻ ഒന്ന് എടുത്താട്ടെ, എഫേഷ്യൻസ് 13 നോക്കിയാട്ടെ. എഫേഷ്യൻസ് ചാപ്റ്റർ 1:13.
അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പോഷിക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു.
മൂന്ന് കാര്യങ്ങളോട് സംഭവിച്ചു. ആ വാക്യം ശ്രദ്ധിച്ചോ. ഈ പരിശുദ്ധാത്മാവ് അവർക്ക് കിട്ടാൻ മൂന്ന് കാര്യം സംഭവിച്ചു. ഒന്ന്, അവന് രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ടു. യു ഹേർഡ് ദ ഗോസ്പൽ. രണ്ട്, അവരെന്ത് ചെയ്തു? അവർ വിശ്വസിച്ചു. മൂന്ന്, ദൈവം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഇവിടെ വായിക്കുന്നുണ്ടാ, യെസ് അവകാശമായ അച്ചാരമായ വാക്യത്തിന് പരിശുദ്ധാത്മാവിന് മുദ്രയിട്ടു. എന്നാൽ ഇവിടെ നോക്കണം, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ ഏണസ്റ്റ് മണി ബിസിനസ്സുകാർക്കറിയാം, അഡ്വാൻസ് കൊടുക്കാറുണ്ട്. അതേ ആശയമാണ്. ഒരു ട്രാൻസാക്ഷൻ നടന്നു, ഓക്കെ, ഒരു വസ്തു കച്ചവടം ചെയ്തു, ഞാനത് മേടിച്ചോളാം എന്നാണ് അതിൻ്റെ അച്ചാരം. അച്ചാരം കൊടുത്തു. അച്ചാരം കൊടുത്ത അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു, ബാക്കി പേയ്മെന്റ് പുറകെ വരുന്നുണ്ട്, ഞാൻ ആ ട്രാൻസാക്ഷന് ഓവർ ചെയ്തോളാം, മേടിച്ചോളാം. അതിൻ്റെ ഷുവർഷിയാണ് അച്ചാരം എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന അച്ചാരം എന്താണ്? പരിശുദ്ധാത്മാവിനെ, നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ഉറപ്പാണ്. നമ്മൾ എന്തോലും ചെയ്തോ? ഒന്നും ചെയ്യില്ല. സുവിശേഷം കേട്ടു, വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു, അച്ചാരമിട്ടു. ഇനി എത്ര നാൾ വരെയായി മുദ്രയുള്ളതെന്ന് നോക്കാം. നാലാം അധ്യായത്തിന്റെ 30-ാം വാക്യം നോക്കിയാട്ടെ. എഫേഷ്യൻസ് ചാപ്റ്റർ 4:30.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാടിനായി മുദ്രയിട്ടിരിക്കുന്നു.
യെസ്, ഇംഗ്ലീഷ് വേളി വായിച്ചാൽ, ഗ്രീവ് നോട്ട് ദ സ്പിരിറ്റ്, ഫോർ യു ആർ സീൽഡ് അണ്ടിൽ ദ ഡേ ഓഫ് റിഡംപ്ഷൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ വകയായി തീർന്നു എന്നുള്ളതിന്റെ മുദ്ര നമുക്ക് പരിശുദ്ധാത്മാവിനാൽ കിട്ടി. ഈ മുദ്ര നമ്മൾ നിന്ന് നഷ്ടപ്പെടുമ്പോഴെങ്കിലും ഇല്ല, നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം. പാപം ചെയ്ത പരിശുദ്ധാത്മാവ് ദുഃഖിക്കും, അനുസരിക്കാതെ വന്നാൽ ദുഃഖിക്കും, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാം. പക്ഷെങ്കിൽ പഴയ നിയമം പുതിയ നിയമമായിട്ടുള്ള വ്യത്യാസം, പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോവില്ല. എത്ര നാളാണ് നമ്മളോടുകൂടെ ഇരിക്കുന്നത്? എന്നേക്കും. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടു. ട്രാൻസാക്ഷൻ ഇസ് ഓവർ എന്നുള്ള മുദ്ര ദൈവം തന്നു. ഈ മുദ്ര ഇനി നമ്മൾ നിന്ന് മാറ്റത്തില്ല. We are sealed until the day of redemption. വീണ്ടെടുക്കുന്ന അന്ന് വരെ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. ഒന്ന് സംശയിക്കേണ്ട കേട്ടോ, രക്ഷിക്കപ്പെട്ടെങ്കിൽ 101% ഷുവറാണ്, രക്ഷിക്കപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം മുദ്രയിട്ടിരിക്കുകയാണ്. നമ്മളോട് വചനത്തിൽ എങ്ങും ആവശ്യപ്പെട്ടിട്ടില്ല പരിശുദ്ധാത്മാവിന്റെ അച്ചാരം അന്വേഷിക്കാനോ പരിശുദ്ധാത്മാവിന്റെ മുദ്ര അന്വേഷിക്കാനോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് ആകെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനാൽ നിറയപ്പെടുവീൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. രണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനത് ഓർപ്പിച്ചത്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, കാരണം നമ്മളിത് ചിന്തിച്ചപ്പോൾ ഓർത്ത്, കർത്താവ് പറഞ്ഞു എന്നോട് കേട്ട പിതാവിന്റെ വാക്യത്തിനായി നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കാൻ പറഞ്ഞു. ഈ ഒരൊറ്റ വാക്കിനെ ആസ്പദമാക്കിയാണ് നിങ്ങൾ ഇന്ന് പലപ്പോഴും കേൾക്കും, കാത്തിരിപ്പ് യോഗം. ഞാൻ ചോദിച്ചോട്ടെ, ഈ വീട്ടിലോട്ട് ഒരാൾ വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുക, ഈ വീട്ടിലാൾ വന്ന ശേഷം അദ്ദേഹത്തെ കാത്തിരുന്നാലോ? ആ വാക്ക് ആക്ഷരികമായിട്ട് നിവർത്തിക്കുകയാണെങ്കിൽ ബാക്കിയുടെ ആക്ഷരികമായിട്ട് നിവർത്തിക്കണം. എവിടെ പോയി കാത്തിരിക്കണം? യെരുശലേമിൽ പോയി കാത്തിരിക്കണം. കർത്താവ് പറഞ്ഞ ഒരു ഭാഗം മാത്രം എന്നാണ് എടുത്തത്. കർത്താവ് വാക്ക് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് വന്നു. വന്നവനെ നമ്മളിനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് മുദ്ര കിട്ടുന്നു, അച്ചാരം കിട്ടുന്നു, വീണ്ടെടുപ്പ് നാളിനായി നമുക്ക് മുദ്രയിട്ടിരിക്കുന്നു. മാത്രമല്ല, ദൈവജനത്തിൽ പറഞ്ഞനുസരിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യ ദാനം പരിശുദ്ധാത്മാവാണ്. ഇവിടെ ദൈവത്തിൻ്റെ വലിയ ജ്ഞാനത്തിൻ്റെ ഒരു പ്രേരണ ഞാൻ കാണിക്കട്ടെ. കർത്താവിൻ്റെ മരണം, കർത്താവിൻ്റെ പുനരുത്ഥാനം, അത് കഴിഞ്ഞിട്ടാണ് പെന്തക്കോസ്ത് ദിവസം വന്നിരിക്കുന്നത്. ദൈവസഭയുടെ പണി അതിന് ശേഷമാണ് ആരംഭിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം നടന്നെങ്കിലേ കർത്താവിന്റെ സഭയുടെ പണി നടക്കുകയുള്ളൂ. പത്രോസിനോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടല്ലോ, നീ പത്രോസാവുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. ഐ വിൽ ബിൽഡ്. പഴയ നിയമത്തിൽ സഭയില്ല, പഴയ നിയമത്തിന്റെ കണ്ടിന്യൂറ്റി അല്ല പുതിയ നിയമസഭ. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാന ശേഷം മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള വരവും അതിനുശേഷം മാത്രമേ ദൈവസഭയുടെ പണി നടക്കുകയുള്ളൂ. ഈ 120 പേര് മാളികമുറിയിൽ കൂടിയിരുന്നു. പരിശുദ്ധാത്മാവിനാൽ അവർ സ്നാനമേറ്റു, അവരെ ക്രിസ്തുവിന്റെ ശരീരമാക്കി മാറ്റി. ആത്മസ്നാനത്താൽ ചെയ്ത കാര്യം ഇതാണ്. പിന്നീട് രക്ഷിക്കപ്പെടുന്നവരെ ഈ സഭയോട് ചേർത്തുകൊണ്ടിരിക്കത്തേയുള്ളൂ. ഇതാരെ രക്ഷിക്കപ്പെട്ടാലും ഈ യൂണിവേഴ്സൽ ചർച്ച്, സർവ്വലോക സഭയോട് ദൈവം ചേർത്തുകൊണ്ട്, കർത്താവ് ചേർത്തുകൊണ്ടിരിക്കത്തേയുള്ളൂ. ആത്മസ്നാനത്താലാണ് അവന്റെ ശരീരം ഫോം ചെയ്തത്. ഒക്കെ ചോദിച്ചാൽ അല്പം കൺഫ്യൂഷനും ഡൗട്ടും ഒക്കെ വരും. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിന് വളർച്ചയുള്ളൂ അല്ലേ? ആ കുഞ്ഞ് ജനിക്കുമ്പോൾ പൂർണ്ണ അവയവങ്ങളോടൊക്കെ കൂടിയാ ജനിക്കുന്നത്. ആ ജനിച്ച കുഞ്ഞ് പിന്നെന്താ സംഭവിക്കുന്നത്? വളർച്ചയുള്ളൂ. കർത്താവിന്റെ സഭയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് ദിവസമാണ്. ആൻഡ് ദ ചർച്ച് ഈസ് ഗ്രോയിങ്.